നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാവരുടെയും കേൾക്കുന്ന രീതി ചില ആളുകൾ സ്വീകരിച്ചു വരുന്നുണ്ട്. അത് അഹ്ലു സുന്നത്തിന്റെ രീതിയല്ല എന്നുള്ളതായിരുന്നു നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ വിഷയത്തിൽ സലഫുകൾ നടത്തിയിട്ടുണ്ടായിരുന്ന ചില തഹ്രീറുകളെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. വളരെ പ്രഗത്ഭരായിട്ടുള്ള മുഹദ്ദിസീങ്ങളായിട്ടുള്ള ഷെയ്ഖുൽ ഇസ്ലാം എന്നുള്ള പേരിൽ അറിയപ്പെട്ടിട്ടുള്ള പിന്നെ ഫുഖഹാക്കളായിട്ടുള്ള അവരുടെ അഖ്വാലുകളാണ്, അവരുടെ ആസാറുകളാണ് നമ്മൾ ഉദ്ധരിച്ചത്. ഇനി അതിന്റെ ബാക്കിയായിട്ട് ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാനുള്ളത്, ഒന്ന് ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്. അദ്ദേഹം ഈ ഇമാമിങ്ങളുടെ അഖ്വാലുകൾ ഉദ്ധരിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, സലഫുകൾ ഇത് ശക്തമായി തഹ്ദീർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈ ശുബഹാത്ത് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അഹ്ലുൽ ബിദ്അത്ത് അല്ലെങ്കിൽ ഹവയുടെ ആളുകൾ, അത് ആരാകട്ടെ എന്ത് പേര് പറഞ്ഞാലും ശരി, അത്തരത്തിലുള്ള ആളുകളുടെ അത് കേൾക്കുന്നതിന് അല്ലെങ്കിൽ അവരുടെ മജ്ലിസ് പോയിട്ടിരിക്കുക, ഇത് കേൾക്കുന്നത് മാത്രമല്ല കേട്ടോ, ഞാൻ അതിന് ഇമ്പോർട്ടന്റ് കൊടുത്ത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ആ ഒരു രീതി വ്യാപകമായി പലരും സ്വീകരിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിന് ഞാൻ കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുത്തത്. ഇത് കേൾക്കുന്നതിനെ സംബന്ധിച്ച് മാത്രമല്ല, അവരുടെ കൂടെയുള്ള മുജാലസത്ത്, അവരുടെ കൂടെ പോയിട്ടിരിക്കുക, അവരുടെ കൂടെ വേദികൾ പങ്കിടുക, അവരെ സുഹൃത്തുക്കളായിട്ട് സ്വീകരിക്കുക, ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇതിനെതിരെ ശക്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇമാമിങ്ങൾ സലഫുകൾ തഹദീർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ദഹബി പറയാണ്, ഇറൌന, അവരുടെ അഭിപ്രായം എന്താ വെച്ചാല് ഈ ഒരു പോയിന്റ് പഠിച്ചു വെച്ചോ, അന്നൽ ഖുലൂബ ളഈഫ വശുബഹു ഖത്താഫ, അദ്ദേഹത്തിന്റെ ഒരു പോയിന്റാണ്, ഹൃദയം ളഈഫാണ്, ശുബഹത്തുകൾ എന്ത് ചെയ്യും, അവന്റെ മനസ്സിനെ റാഞ്ചിയെടുക്കും. അദ്ദേഹത്തിന്റെ ഒരു വാചകമാണ് അന്നൽ ഖുലൂബ ളഈഫ വശുബഹു ഖത്താഫ, മിന്നല് കാഴ്ച തട്ടിയെടുക്കുന്നതിനാണ് ശരിക്ക് ഖത്താഫ ഖത്തഫ എന്നൊക്കെ പറയുന്നത്. ഈ ഇത്തരത്തിലുള്ള ശുബഹത്തുകൾ എന്ത് ചെയ്യും, അവന്റെ മനസ്സിനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, അവന്റെ മനസ്സിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. ചില ചില യുക്തിവാദികളുടെ, ചില നിരീശ്വരവാദികളുടെ, ഭൗതികവാദികളുടെ, അല്ലെങ്കിൽ ചില പിന്നെ വിദ്യാർത്ഥിന്റെ ആളുകളുടെ ചില സംസാരങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അതാണ് എന്ത് പറഞ്ഞത്, ഈ പ്രയോഗം ശ്രദ്ധിച്ചോ, ഇറൌന, അവരുടെ അഭിപ്രായം അന്നൽ ഖുലൂബ ളഈഫ, ഹൃദയം ളഈഫാണ്, വശുബഹു ശുബഹാത്തുകൾ, അവരുണ്ടാക്കുന്ന ശുബഹാത്തുകൾ ഖത്താഫ, അത് പെട്ടെന്ന് എന്ത് ചെയ്യും, റാഞ്ചിയെടുക്കും, മനസ്സിനെ റാഞ്ചിയെടുക്കും. അതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. അതുകൊണ്ടാണ് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല പോലുള്ള ആളുകൾ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞു എന്താ വെച്ചാൽ, ലാ തദുഹുൽ ഫി ഹാദൽ മൈദാൻ, ഈ ഗ്രൗണ്ടിലേക്ക് നീ വരരുത്. അദ്ദേഹത്തോട് ഇതിനെ പറ്റി ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ വെച്ചാൽ, ഈ ഗ്രൗണ്ടിലേക്ക് നീ വരണ്ട, അതിന് ഇൽമും ഫിഖുള്ള ആളുകൾ വരട്ടെ. ഫിഖ് ഇല്ലാത്ത, ഇൽമില്ലാത്ത ആളുകൾ വന്നാൽ എന്താ വെച്ചാൽ അത് ബലാഇനുമേൽ ബലാ ആയിരിക്കും, ഷെറിന്റെ മേൽ ഷെറായിരിക്കും, ഫിത്തിനക്കു മേൽ ഫിത്തിനായിരിക്കും, അവന്റെ ദീന് നശിക്കും. തൗഹീദുള്ള ആളുകൾ പിന്നെ ഷിർക്കിന്റെ പ്രചാരകരായിട്ട് മാറും. ചില ആളുകളുടെ സംസാരം കേട്ടാൽ ശരിക്കും അവർ സംസാരിക്കുന്നത് ഷിർക്കിനെ സംബന്ധിച്ചായിരിക്കും, അതിൽ പെട്ടുപോകും. ചിലപ്പോ ഒരൊറ്റ വാചകമായിരിക്കും ചിലപ്പോൾ ക്ലിക്കാകുക, ചിലപ്പോൾ ഒരു ലേഖനായിരിക്കും ക്ലിക്കാകുക, ചിലപ്പോൾ ഒരാളുടെ സംസാരമായിരിക്കും ക്ലിക്കാകുക, അത് മനസ്സിലെന്ത് ചെയ്യും, ക്യാച്ച് ചെയ്യും. അതാണ് ദഹബി പറഞ്ഞത്, എന്ത് വശുബഹു ഖത്താഫ, അത് പെട്ടെന്ന് മനസ്സിനെ കൊത്തിപ്പൊറിക്കും. അതുകൊണ്ടാണ് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ല പറഞ്ഞത്, ഈ മൈതാനത്തേക്ക് അതിന്റെ അർഹരായ ആളുകൾ മാത്രം വന്നിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഉണ്ടാകുക എന്താണ്, അതുകൊണ്ട് ഫിത്തിനെയാണ് ഉണ്ടാകുക എന്നുള്ളത് അദ്ദേഹം പറയാനുള്ള കാരണം അതാണ്. ഇമ്രാനുബിനു ഹിത്താൻ അദ്ദേഹം അഹ്ലു സുന്നത്തിന്റെ വലിയ ആളായിരുന്നു. ഇമ്രാനുബിനു ഹിത്താൻ അദ്ദേഹം മുഅ്തസിലിയായി. രണ്ട് കാരണങ്ങളാ പറയുന്നത്, ഒന്ന് ഒമാനിൽ നിന്ന് ഒരാൾ വന്നു, അയാൾ ഒറ്റ ഇരുത്തത്തിന് ഇബ്നു ഹിത്താനെ മറിച്ചിട്ടെന്നാണ് പറയുന്നത്. ഒരൊറ്റ ഇരുത്തത്തിന് അദ്ദേഹത്തെ മറിച്ചിട്ടു വന്നു, ഒരൊറ്റ ഇരുത്തത്തിന്. അങ്ങനെ അഹ്ലു സുന്നയിൽ ആയിരുന്ന ഇമ്രാൻ ഖവാരിജി, ആ വാചകം എങ്ങനെയാണ്, ഫഖലബഹു ഫീ മഖ്അദിൻ, ഒറ്റ ഇരുത്തത്തിന് അഹ്ലു സുന്നക്കാരനെ ഖവാരിജിയാക്കി മാറ്റി. അതാണ് ഒരു കാരണം പറയുന്നത്. രണ്ടാമത്തെ ഒരു കാരണം പറയുന്നത് എന്താ വെച്ചാല്, നല്ല സുന്ദരിയായ ഒരു ഖവാരിജി പെണ്ണുണ്ടായിരുന്നു. ഇമ്രാൻ ഒരു തീരുമാനം എടുത്തു, ഞാൻ അവളെ കല്യാണം കഴിച്ചിട്ട് അവളെ അഹ്ലു സുന്നയ്ക്ക് കൊണ്ടുവരും, സഅർദുഹ, അവളെ അഹ്ലു സുന്നത്തിന്റെ ആളാക്കിയിട്ട് ഞാൻ മാറ്റും, വിവാഹം ചെയ്തു. ഫസ്വറഫത്തുഹു ഇലാ മദ്ഹബിയ, പെണ്ണ് എന്ത് ചെയ്തു, ആ ഖവാരിജത്തിന്റെ പെണ്ണ് ഇയാളെ ഖവാരിജാക്കി. ചില ആളുകൾ പറയാലോ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നുള്ളത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, അൽ ഖുലൂബു ളഈഫ വശുബഹു ഖത്താഫ. അതിന്റെ വേറെ ചില ചരിത്രങ്ങൾ കാണാം, അവളെ നല്ല സൗന്ദര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ വേറെ അതിന്റെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളെ വിഷയം അതല്ല, അവളെ അഹ്ലു സുന്നയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത്. പക്ഷേ സംഭവിച്ചത് എന്താ, അവിടെ അയാള് ഖവാരിജായി. ആലോചിച്ച് നോക്കണം, അഹ്ലു സുന്നയിൽ പെട്ട ഒരാള് ഖവാരിജായിട്ട് മാറി. അതൊക്കെ വലിയ വലിയ ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്, മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് ഇതിനെ സംബന്ധിച്ച് എന്ത് ചെയ്തത്, അഹ്ലു സുന്നയുടെ ഉലമാക്കൾ താക്കീത് ചെയ്തത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ ചരിത്രത്തിൽ ഇത് ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അബ്ദുല്ലാഹി ഇബ്നു സ്വാലിഹ് ഉണ്ട്, ലൈസിന്റെ പിന്നെ എഴുത്തുകാരനായിട്ട് അറിയപ്പെടുന്ന ഒരാളാണ് ആര്, ലൈസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇമാമാണ്, ഹാഫിളാണ്, ഷെയ്ഖുൽ ഇസ്ലാമാണ്, കാത്തിബുൽ ലൈസ് എന്നാണ് ആരറിയപ്പെടുന്നത്, അബ്ദുല്ലാ ഇബ്നു സ്വാലി അറിയപ്പെടുന്നത്. അങ്ങനെ അബ്ദുല്ലാ ഇബ്നു സ്വാലി പറയുന്നത്, ഞങ്ങൾ ഇമാം ഷാഫിന്റെ മജ്ലിസിലിരിക്കുകയാണ്. അങ്ങനെ ഇമാം ഷാഫി നല്ലൊരു ദർസ് എടുത്തു, എന്തിനെ പറ്റി? ഖബറുൽ വാഹിദിനെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് അതിന്റെ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് നല്ലൊരു ദർസ്. ഞങ്ങളത് എഴുതിയെടുത്തു. എന്നിട്ട് ആ എഴുതി വെച്ചതും കൊണ്ട് ഞങ്ങൾ ആരടുത്ത് പോയി? ഇബ്രാഹിമിന് ഉലയ്യ എന്ന് പറയുന്ന ആളടുത്ത് പോയി. ഇബ്രാഹിമിന് ഉലയ്യ ആരാണ്? അബൂബക്കറുൽ അസമ്മിന്റെ ശിഷ്യനാണ്, സ്റ്റുഡന്റാണ് ആര്? പിന്നെ ഇബ്രാഹിമിന് ഉലയ്യ, ഇബ്നു ഉലയ്യ. അബൂബക്കറുൽ അസം ആരാണ്? മുഅ്തസിലിയാണ്. ഷാഫി പറഞ്ഞ, റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ പോയിന്റുകളും കൊണ്ട് എഴുതിയെടുത്ത നോട്ടും കൊണ്ട് ഞങ്ങൾ ഇബ്നു ഉലയ്യന്റെ അടുത്ത് പോയി. എന്നിട്ട് ഷാഫിന്റെ പോയിന്റ് വെച്ചിട്ട് ഇബ്രാഹിമിന് ഉലയ്യ ഞങ്ങൾ ഗണ്ണിച്ചു. ഇബ്രാഹിമിന് ഉലയ്യ മുഅ്തസിലായി ഇബ്രാഹിമിന് ഉലയ്യ എന്ത് ചെയ്തു? ഷാഫിന്റെ വാക്കുകളെ ഗണ്ണിച്ചു. ഞങ്ങളത് എഴുതിയെടുത്തിട്ട് വീണ്ടും ഷാഫിന്റെ അടുത്ത് വന്നു. ഇമാം ഷാഫി എന്ത് ചെയ്തു? ഇബ്രാഹിമിന് ഉലയ്യ പറഞ്ഞ വാദങ്ങളെ ഇമാം ഷാഫി ഗണ്ണിച്ചു. ഞങ്ങൾ ആ പോയിന്റ് എഴുതിയെടുത്തിട്ട് വീണ്ടും എന്ത് ചെയ്തു? ഇബ്രാഹിമിന് ഉലയ്യന്റെ അടുത്തേക്ക് വീണ്ടും പോയി. ഷാഫിയുടെ അഖ്വാലുകൾ എന്ത് ചെയ്തു? തെളിവുകളെ ഇബ്രാഹിമിന് ഉലയ്യ വീണ്ടും ഗണ്ണിച്ചു. ഇബ്രാഹിമിന് ഉലയ്യയുടെ വാദങ്ങളുമായിട്ട് വീണ്ടും ഞങ്ങൾ പിന്നെ അത് എഴുതിയെടുത്തിട്ട് വീണ്ടും ഷാഫിന്റെ അടുത്ത് വന്നു. ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് അതിനെ വീണ്ടും ഗണ്ണിച്ചു. അങ്ങനെ പിന്നീട് നേരത്തെ സംഭവിച്ചു. പിന്നെ വന്നപ്പോ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഇന്ന ഇബ്നു ഉലയ്യ ലാൽ. ഇബ്നു ഉലയ്യ മുഅ്തസിലിയാണ്, ലാലാണ്, ജനങ്ങളെ വഴിവെപ്പിക്കുന്നവനാണ്. ശ്രദ്ധ, ഇതാരാണ് പറയുന്നത്? ആരെക്കുറിച്ചാണ് പറയുന്നത്? ഇതൊക്കെ ഹാഫിലിങ്ങളായ, ഇമാമിങ്ങളായ, ഷെയ്ഖുൽ ഇസ്ലാം എന്നുള്ള പേരിൽ അറിയപ്പെട്ട വലിയ വലിയ ഇമാമിങ്ങളുടെ, വലിയ വലിയ പണ്ഡിതന്മാരുടെ ചരിത്രത്തെ കുറിച്ചായി പറയുന്നത്. ഇമാം ഷാഫി അവർക്ക് താക്കീത് കൊടുത്തു. പിന്നെന്താ നമ്മളെ കാര്യം? എന്നിട്ടാണ് ഇതൊന്നും തിരിയാത്ത ആളുകൾ പോയിട്ട് വരെ മുന്നിൽ പോയിട്ട് ചാടുകയാണ്. എന്നിട്ട് അവരുടെ മനസ്സിൽ ഷെക്കുണ്ടാണ്, തോഹീദ് അംഗീകരിച്ചിരുന്ന ആളുകൾക്ക് പിന്നെ കബറാരാധന ശരിയാണെന്നുള്ളത് തോന്നുകയാണ്, അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് തെറ്റായിട്ടുള്ള ശുഭഹാത്തുകൾ മനസ്സിലുണ്ടാകുകയാണ്, വിദായത്തിന്റെ ചിന്താഗതികൾ ഉണ്ടാകുകയാണ്. അപ്പൊ ഇമാം ഷാഫി അവർക്ക് താക്കീത് കൊടുക്കുകയാണ്. മുസ്അബ്നു സഅദ് റഹ്മത്തുള്ളാഹി അലൈഹി, എന്റെ പിതാവ് എന്നോട് പറഞ്ഞു, അദ്ദേഹം പറയണം, അരെ മുസ്അബ്നു സഅദ് പറയണം, യാ ബുനിയ ലാ തുജാലിസ് മഫ്തൂനൻ, ഫിത്തിനെ ബാധിച്ച ആളുകളുടെ അടുത്ത് പോയിട്ട് ഇരിക്കരുത്, അവരോടൊപ്പം ഇരിക്കരുത്. ഫിത്തിനയിൽ അകപ്പെട്ട ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ യുക്തിവാദത്തിന്റെ ഫിത്തിനായിരിക്കും, അല്ലെങ്കിൽ നിരീശ്വരവാദത്തിന്റെ ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഭൗതികവാദത്തിന്റേതായിരിക്കും, അല്ലെങ്കിൽ ഷിർക്കിന്റേതായിരിക്കും, അല്ലെങ്കിൽ വിദഗ്ധത്തിന്റേതായിരിക്കും, ഏതാകട്ടെ, ഖവാരിജ്, ജോഷിയ, റാഫിൽ, ഏതാകട്ടെ, അങ്ങനെ ഫിത്തിനെ ബാധിച്ച ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഇരുത്തരുത്. ഇരുന്നാലോ ഫൈനഹു ലാ യുഖ്തീക മിൻഹു ഈദ ഹസലത്തൻ, രണ്ടിൽ ഒരു തരത്തിൽ അവൻ നിന്നെ വൈദറ്റിക്കും. ഒന്നുകിൽ ഇമ്മാൻ നസ്തസില്ലക, നിന്നെ ആ മാർഗത്തിൽ നിന്ന് അവൻ തെറ്റിക്കും. വൈമാൻ യുംജില കൽബക, അല്ലെങ്കിൽ അവൻ നിന്റെ ഹൃദയത്തിന് രോഗമെങ്കിലും ഉണ്ടാക്കും. ഒന്നുകിൽ എന്ത് ചെയ്യും? അവൻ നിന്നെ വഴിതെറ്റിക്കും, തോഹീദുള്ള നിന്നെ അവൻ ശിർക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ മുസ്ലിമായ നിന്നെ അവൻ കാഫിറാക്കും, അതല്ലെങ്കിൽ എന്ത് ചെയ്യും? നിന്റെ മനസ്സിൽ രോഗം ഉണ്ടാകും. അങ്ങനെ എത്ര ആളുകൾ ഈ ശക്കും കൊണ്ട് ഇതിനെ സംശയം കൊണ്ട് നടക്കുന്നുണ്ട്. മുഹമ്മദ് ബിൻ സാഹിബ്, ഇബ്നു സാഹിബ് എന്ന് പറയും, മുഹമ്മദ് ബിൻ സാഹിബ്, അദ്ദേഹം സാഹിബ് അഹ്ലുസുന്നയാണ്, അഹ്ലുസുന്നന്റെ ആളായിട്ട് അറിയപ്പെട്ട ആളാണ്, അദ്ദേഹം ഹവന്റെ ആളായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, നമുക്ക് മുർജിയത്തിന്റെ അടുത്ത് പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കാം. അങ്ങനെ അദ്ദേഹം മുർജിയത്തിന്റെ അടുത്ത് പോയി. എന്നിട്ട് ചരിത്രം പറയുന്നത് കേട്ടോ, ഫമാ റജ, അദ്ദേഹം മുർജിയത്തിന്റെ ആളുകളുടെ അടുത്തുനിന്ന് മടങ്ങിയില്ല. വേറെ ചില ആളുകളിൽ ഖദരിയത്തിന്റെതൊക്കെ കാണാം, അവരുടെ അടുത്തുനിന്ന് മടങ്ങിയില്ല. ഹത്ത അഹദ ബിഹ, അദ്ദേഹം അവിടുന്ന് തിരിച്ചു പോരുമ്പോ അവരുടെ ആളായിക്കൊണ്ടാ തിരിച്ചു പോകുന്നത്. വഅല്ലഖത്ത് ഖൽബുഹു, അവന്റെ ഹൃദയത്തിൽ അവരുടെ ആദർശമുണ്ട്, അവന്റെ ഹൃദയത്തിൽ പിന്നെന്തായി, ആ പിന്നെ ഖദരിയത്തിന്റെ അല്ലെങ്കിൽ ആ മുർജിയത്തിന്റെ ആദർശം കൊണ്ടാണ് പിന്നെ തിരിച്ചു പോരുന്നത്, അവരുടെ സംസാരം കേൾക്കാൻ വേണ്ടി പോയത്. ആരാണ് ഇബ്നു സാഹിബ്? അഹ്ലുസുന്നന്റെ ആളാണ്. ഇനി ഇബ്നു അഖൈൽ, ഇബ്നു അഖൈൽ എന്ന് പറഞ്ഞാൽ ആരാ? അംബലി മദ്ഹബിന്റെ ഷെയ്ഖ് എന്ന് അറിയപ്പെടുന്ന ആളാണ്, അംബലിയുടെ ഷെയ്ഖാണ്. എന്ത്, അദ്ദേഹത്തെ കുറിച്ച് ചരിത്രത്തിൽ പറയേണ്ടത് ഷെയ്ഖുൽ ഹനാബില, അംബലി മദ്ഹബിലെ ഷെയ്ഖ് എന്നാ. ആര്? ഇബ്നു അഖൈൽ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തെ കുറിച്ച് വേറെ പറയുന്നത് അൽ ബഹർ, അല്ലാമ, അൽ ബഹർ എന്നൊക്കെയാണ്. സമുദ്രമാണ്, ഇൽമിന്റെ ബഹറാണ് ആര്? ഇബ്നു അഖൈൽ. ഹംബലികളുടെ ഷെയ്ഖാണ് ഇബ്നു അഖൈൽ. അദ്ദേഹം സുന്നത്തിൽ നിന്ന് വ്യതിയാനം സംഭവിച്ചില്ല, അദ്ദേഹം അള്ളാഹുവിന്റെ സിഫാത്തുകൾക്ക് വ്യാഖ്യാനം കൊടുത്തില്ല. എന്താ അദ്ദേഹത്തിന് സംഭവിച്ചത്? ഇബ്നു അഖൈൽ ഹംബലിക്ക്, അദ്ദേഹം മുഅ്തസിലികളുടെ ചില ആൾക്കാരുണ്ടായിരുന്നു. എന്ത്, ഇബ്നു തുബ്ബാൻ, ഇബ്നുൽ വലീദ് എന്ന് പറയുന്ന രണ്ടാൾക്കാർ ഇവരോടൊപ്പം നടക്കും. എന്നിട്ട് രഹസ്യമായിട്ട് അവർക്ക് അവരോട് ഇൽമുൽ കലാമിനെ കുറിച്ച് സംസാരിക്കും. ഇബ്നു തുബ്ബാൻ, ഇബ്നുൽ വലീദ് എന്ന് പറയുന്ന പിന്നെ ഈ മുഅ്തസിലത്തിന്റെ ആൾക്കാരുമായിട്ട് സംസാരിക്കും. ഇങ്ങനെ ഒരു കോണ്ടാക്ട് ഉണ്ടായിരുന്നു, ഇങ്ങനെ പലരുമായിട്ടും നമുക്കൊക്കെ കോണ്ടാക്ട് ഉണ്ട്. ഇബ്നു അഖൈൽ ഞാൻ പറഞ്ഞല്ലോ, ബഹ്റാണ്, അല്ലാമയാണ്, ഷെയ്ഖുൽ ഹനാബിലാണ്, മിൻ കിബാരിൽ അയിമ എന്നാണ് ഇബ്നു ഹജർ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്. മിൻ കിബാരിൽ അയിമ ആരെക്കുറിച്ച്? ഇബ്നു അഖൈലിനെ കുറിച്ച്. പക്ഷെ ഈ രണ്ടാളുകളായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ആ കോണ്ടാക്ട് ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ആൾക്കാർ തടഞ്ഞു. പിന്നെ സിയറില് ദഹബി പറയാണ്, കാനു അനഹു നഹു അൻ മുജാലസ് മുഅ്തസില, ഈ മുഅ്തസിലികളുടെ കൂടെ ഇരിക്കുന്നതിന് അവർ വിരോധിച്ചു, പോകരുതെന്ന് പറഞ്ഞു, പോകരുതെന്ന് പറഞ്ഞു. വയഉബ ഹത്ത വഖാഫി ഹബായിലിഹിം വ തജസ്സറ അലാ തഅ്വീലി നുസൂസി നസ്അലുല്ലാഹി സലാമ. അങ്ങനെ അദ്ദേഹം ചെയ്തു, അവർ പറഞ്ഞത് ചെവിക്കൊണ്ടില്ല, അവരുമായിട്ടുള്ള ബന്ധം തുടർന്നു. ഹത്ത വഖാഫി ഹബായിലിഹിം, അങ്ങനെ അവരുടെ വലയിൽ പിന്നീട് അവരുടെ ആദർശം സ്വീകരിച്ചു. അവസാനം അള്ളാഹുവിന്റെ സിഫത്തുകളെ പോലും വ്യാഖ്യാനിക്കുന്ന ഒരവസ്ഥ ആയിരിക്കണ്ടായി എന്നാണ് ഇബ്നു അഖൈൽ ഉണ്ടായത്. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു ഇൻഹറഫ അനി സുന്ന എന്നാണ്. സുന്നത്തിൽ നിന്ന് അദ്ദേഹം വ്യതിചരിച്ചു. പക്ഷെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം തൗബ ചെയ്തു. ആ തൗബ നല്ല തൗബയാണെന്നുള്ളത് ആര് വിശദീകരിച്ചിട്ടുണ്ട്? ഇബ്നു ഹജർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇബ്നു അഖൈലിനെ പോലും അവർക്ക് പിടിച്ചിരുത്താൻ പറ്റിയെങ്കിൽ ആര് മുഅ്തസിലെ പോലുള്ള ആളുകൾക്ക് അവരുടെ സ്വാധീനം അദ്ദേഹത്തിൽ ഉണ്ടാക്കിയതാണ്. അങ്ങനെ അള്ളാഹുവിന്റെ സിഫത്തുകളെ പോലും അദ്ദേഹം വ്യാഖ്യാനിക്കാൻ തുടങ്ങിയതാണ്. എന്നിട്ട് നമ്മൾ ഈ വലിയ ആളുകളായിട്ട് പിന്നെ ഞാനിത് എത്ര കൊല്ല ഇതിൽ എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള ആളുകളോട് വാദപ്രതിവാദം നടത്താനും കണ്ടു. അതിന് നടത്താനുള്ള അർഹതയുള്ള ആളുകൾ നടത്തിക്കോട്ടെ. ഇത് നേരാവണ്ണം ശരിക്കും പഠിക്കാത്ത ആളുകൾ, എന്താണ് അറബി ഭാഷ പോലും അറിയാത്ത ആളുകൾ, ഇവരെന്തെങ്കിലും സംശയങ്ങളായിരിക്കും എടുത്തിട്ട്, എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ അള്ളാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ചോ, ഇപ്പോ ചെറിയൊരു ഇത് പറഞ്ഞാൽ അള്ളാഹ് ആകാശത്തേക്കോ രാത്രിയുടെ അവസാന യാമത്തിൽ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങിയവരും അപ്പൊ ഇങ്ങനെ ലോകത്തിന്റെ എല്ലാ സ്ഥലത്തും ഒരേപോലെ അല്ലല്ലോ, ചില സ്ഥലത്ത് രാവിലെയല്ലേ, അപ്പൊ അവന്റെ മനസ്സ് ശരിയാണല്ലോ. അതിപ്പോ ഇങ്ങനെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പിന്നെ രാത്രി ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങിവരും എന്ന് പറഞ്ഞാൽ ചില സമയത്ത് രാവിലെയല്ലേ, അല്ലെങ്കിൽ ചില സമയത്ത് അപ്പൊ രാത്രി ആകുകയല്ലേ. അപ്പൊ അവന്റെ മനസ്സിലൊരു ശക്കായി, ഒരു ശുഭഹത്തായി. അതെന്ത്, ആ ഒരു ശുഭത്ത് എന്ത് ചെയ്യും? ഹത്താഫ്, അവന്റെ ആ മനസ്സിനെ റാഞ്ചിയെടുക്കും. ഇങ്ങനത്തെ എന്തെങ്കിലും ചെറിയൊരു ശക്കായിരിക്കും, അത് ക്യാച്ച് ചെയ്യും, അവന്റെ മനസ്സിൽ ക്യാച്ച് ചെയ്യും. അപ്പൊ ഇബ്നു അഖൈലിനെ പോലും ഇവർക്ക് പിന്നെ ഇത്തരത്തിലുള്ള ചിന്തകൾ അവരുടെ മനസ്സിൽ സ്വാധീനം ചെലുത്തിയെങ്കിൽ ഇബ്നു അഖൈൽ പിന്നീട് തൗബ ചെയ്തു എന്നാണ് പറയുന്നത് കേട്ടോ. വളരെ പ്രഗത്ഭനായ പണ്ഡിതനാണ്. അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് വേറെ പിന്നീട് നമുക്ക് വിശദീകരിക്കാം. അപ്പൊ വേറെ കുറെ കാര്യങ്ങളുണ്ട്. അബു ഹാമിദുൽ ഗസ്സാലി, കേൾക്കാത്തവരും കാണാത്തവരും കേൾക്കാത്തവരായിട്ട് ആരുണ്ടാവില്ല, അബു ഹാമിദുൽ ഗസ്സാലി അല്ലേ. കേരളത്തിലുള്ള ആളുകൾ പ്രത്യേകിച്ചും ധാരാളം കേട്ടിട്ടുള്ള ഒരാളാണ് ആര്? ഗസ്സാലി. അദ്ദേഹത്തിന്റെ ജീവിതാലോചിക്കും. അദ്ദേഹം എന്തിനാ അവിടേക്ക് പോയത്? അദ്ദേഹം അവർക്ക് പിന്നെ ഈ ഫൽസഫന്റെ ആളുകൾക്ക് മറുപടി പറയാൻ വേണ്ടി പോയതാണ് ആര്? ഗസ്സാലി. പക്ഷെ അദ്ദേഹത്തിൽ കുടുങ്ങി. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗം എന്തിനു പിന്നാലെ? അഞ്ച് ഘട്ടങ്ങളാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് പറയുന്നത്. ഗസ്സാലിന്റെ ജീവിതത്തെ കുറിച്ച് പറയുന്ന അഞ്ച് ഘട്ടങ്ങളാ. ഒന്ന് പിന്നെ ഫൽസഫന്റെ കൂടെ, പിന്നെ അതിന് പോന്നിട്ട് അതിന് മറുപടി അറിഞ്ഞു, പിന്നെ ഇൽമുൽ കലാമിന്റെ പിന്നെ എന്നിട്ട് അതിന് പോന്നിട്ട് അതിന് മറുപടി അറിഞ്ഞു, പിന്നെ ബാത്തിനിയത്തിന്റെ പുറകെ കുറെ പോയി, എന്നിട്ട് ഇനി അതിന് മറുപടി അറിഞ്ഞു, പിന്നെ അതിന് പോന്നിട്ട് പിന്നെ തസവ്വുഫിന്റെ പിന്നാലെ പോയി, പിന്നെ അതിന് മറുപടി അറിഞ്ഞു. ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ഇതിന്റെ പിന്നാലായിരുന്നു അവര് ഗസ്സാലി. അവസാന കാലഘട്ടത്തിൽ തോബ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അത് വേറെ വിശാലമായിട്ടുള്ള ഒരു ചർച്ചയാണ്. അദ്ദേഹം എന്തിനാണ് അതിലേക്ക് പോയത്? അദ്ദേഹം അവർക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി പോയതാണ്. അതാരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞതല്ല. ആര്? അബൂബക്കറുൽ അർബി റഹ്മത്തുള്ളാഹി പറയാണ്, ഷെയ്ഖുന അബു ഹാമിദ്, നമ്മുടെ ഷെയ്ഖ് അബു ഹാമിദ് അതായത് ഗസ്സാലി, ബലഅൽ ഫലാസിഫ, അദ്ദേഹം ഫലാസിഫ വിഴുങ്ങി. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? അവരെ ഛർദിപ്പിക്കലായിരുന്നു. ഫൽസഫ തിന്ന് കുടിച്ച ആളുകളെ ഛർദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഫലാസിഫ വിഴുങ്ങിയത്. ഫലാസിഫ വിഴുങ്ങുക എന്ന് പറഞ്ഞാല് ജീവിതം ഫൽസഫന്റെ പിന്നാലായിരുന്നു, ഇൽമി കലാമിന്റെ പിന്നാലായിരുന്നു. അതിലേക്ക് ഡൂളിട്ട് ഇറങ്ങിയാര് ഗസ്സാലി. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? അന്യത്ത കയ്യാഹും, അവരെ ഛർദിപ്പിക്കായിരുന്നു. അതിന്റെ ആളുകളെ ഛർദിപ്പിക്കലായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഫമസ്തത്ത് അദ്ദേഹത്തിന് സാധിച്ചില്ല, അദ്ദേഹത്തിനെ നൂരിപ്പോരാൻ പറ്റിയില്ല. പിന്നെ അവസാന കാലഘട്ടം, വളരെ കുറഞ്ഞൊരു കാലഘട്ടത്തിലാണ് അദ്ദേഹം തൗബ ചെയ്തു എന്ന് പറയുന്നത്. ആ വിഷയത്തിലുള്ള ചർച്ചകൾ വേറെ നടക്കുന്നുണ്ട്. മാത്രമല്ല, ഇമാം ദഹബി അദ്ദേഹത്തിന്റെ ചർച്ചയെ കുറിച്ച് പറയുന്നത് എന്താറിയോ? ഗസ്സാലിന്റെ ബുദ്ധി ഇല്ലായിരുന്നെങ്കിൽ, അദ്ദേഹം കൂർമ്മ ബുദ്ധിയുള്ള ഒരാളായിരുന്നു ഗസ്സാലി, അതേപോലെ തന്നെ ഇഖ്ലാസുള്ള മനുഷ്യനായിരുന്നു, അത് രണ്ടില്ലായിരുന്നെങ്കിൽ തലിഫ ഗസ്സാലി നശിച്ചു പോകുമായിരുന്നു. എന്നിട്ട് ദഹബി പറയാണ്, ഫൽ ഹദാർ, അതുകൊണ്ട് ജാഗ്രത കാണിക്കണം മിൻ ഹാദിഹിൽ കുതുബ്, ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളെ കുറിച്ച് ബുക്കുകളെ കുറിച്ച് ജാഗ്രത പാലിക്കണം. ആര്? സിയറില് ദഹബി പറയാണ്, വഹരിവോ ബിദീനിക്കും മിന ശുബഹി, ഇത്തരത്തിലുള്ള ശുബഹാത്തുകളിൽ നിന്ന് നിങ്ങളുടെ ദീനും കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടോടിക്കോ. മുന്നറിയിപ്പ് തരാണ് ആര്? ദഹബി. അപ്പൊ ഗസ്സാലിയെ പോലുള്ള ബുദ്ധിമാന്മാരായ ആളുകൾ പോലും അതിൽ പെട്ടുപോയി, കയറാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. അപ്പൊ അവരെ ഛർദിപ്പിക്കാൻ വേണ്ടി ചെന്ന ആളെന്തായി? അതിന്റെ ആളായിട്ട് മാറുകയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ തൗബയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വേറെ പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ. അപ്പൊ അതങ്ങനെ വിശദീകരിച്ചാണെങ്കിൽ അങ്ങനെ പോകും. റാവന്തി, ഇബ്നു റാവന്തി എന്ന് പറയുന്ന ആള്, അയാളുടെ ചരിത്രം വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് സിയറിലെ ദാവി പരിചയപ്പെടുത്തിയിട്ടുള്ളത് മുൽഹിദ് എന്നാണ്, നിരീശ്വരവാദി എന്നാണ്. അദ്ദേഹത്തിന്റെ ആദ്യ ജീവിതത്തെ കുറിച്ച് പറയുന്നത് നല്ലൊരു മനുഷ്യനായിരുന്നു എന്നാ. പിന്നെ എന്താ സംഭവിച്ചത്? വക്കാന വിലാസിമു അറാഫിള വൽ മുലാഹിദ, അദ്ദേഹത്തിന്റെ ഫ്രണ്ട്ഷിപ്പ് നിരീശ്വരവാദികളായിട്ടും റാഫിള്ളത്തിന്റെ ആളുകളുമായിട്ടായിരുന്നു. ഫൈദ ഊത്തിവ, അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ ചീത്ത പറഞ്ഞാൽ അദ്ദേഹം എന്ത് പറയും? ഇന്നമാ ഉരീദ്വാൻ ആരിഫ് അക്വാലം, അവരുടെ വാദം എന്തെന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവരുടെ പിന്നാലെ അടക്കുന്നതെന്നാ പറഞ്ഞിരുന്നത്. അവസാനം ഇബ്നു റാവന്തി എന്തായി? നമ്പർ വൺ നിരീശ്വരവാദിയായി എന്നുള്ളത് ഇബ്നു റാവന്തിന്റെ ചരിത്രം പരിശോധിച്ചാല് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ എത്രയോ ചരിത്രങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, വേറെയും നമുക്കൊരു പൊങ്ങോട് ഇതിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കിട്ടും. അപ്പൊ ചുരുക്കത്തിൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, ഇത്തരത്തിലുള്ള, അപ്പോ നേരത്തെ പറഞ്ഞിട്ടുള്ള പിന്നെ പിന്നെ അത്തരത്തിലുള്ള ഗ്രൂപ്പുകള്, അത്തരത്തിലുള്ള ബൈലക്സുകള്, അത്തരത്തിലുള്ള ക്ലബ് ഹൗസുകള്, അത്തരത്തിലുള്ള ചർച്ചകൾ, അത് ഖുറാഫികളുമായിട്ടാണെങ്കിലും ശരി, ചെറുക്കിന്റെ ആളുകളായിട്ടാലും ശരി, വിദായത്തിന്റെ ആളുകളാകട്ടെ, അല്ലെങ്കിൽ നിരീശ്വരവാദികളോ യുക്തിവാദികളോ ഭൗതികവാദികളോ ആരും ആകട്ടെ, അതിന് അർഹതയുള്ള ആളുകളല്ല ചെല്ലുന്നതെങ്കിൽ എന്ത്, നമ്മുടെ ദീനു പോകും. അതിന്റെ ഉദാഹരണങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ, ഇനി വേറെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് ഖൽബ് എന്നുള്ളത് ലൈഫാണ്. ഇനി നമ്മളെ മാറ്റാൻ പറ്റിയില്ലെങ്കിൽ എന്താവും, ഇബ്നു അബ്ബാസ് ഒക്കെ പറഞ്ഞതുപോലെ മനസ്സിൽ രോഗടും, ശുബ്ഹത്തുകൾ ഉണ്ടാക്കും, പിന്നെ നമുക്ക് ദീനിൽ ഒരു ഉറച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും, സംശയങ്ങളായി. ആ ഗൈബിലുള്ള വിശ്വാസത്തിന് തകരാറിൽ പറ്റും, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ തകരാറ് വരിക, ഖുർആനെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിൽ തകരാറ് വരിക, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളിലും ഹദീസിനെ സംബന്ധിച്ച് ഇതിന്റെ സംശയങ്ങൾ വരിക, അതൊക്കെ ശരിയാണോ, ഇന്നത്തെ കാലത്തുഘട്ടത്തിൽ ഇപ്പോൾ ഇതൊക്കെ നടക്കുമോ, ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. നമുക്ക് ഉദാഹരണങ്ങൾ ചൂണിക്കാട്ടി വയ്ക്കാൻ പറ്റുന്ന ഒരുപാട് ഇത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന എന്തുകൊണ്ടാ, ഇത്തരത്തിലുള്ളത് കേട്ടതുകൊണ്ടാണ്. അപ്പൊ അത് കേൾക്കാതിരിക്കും. അതുകൊണ്ടാണ് തൗസിനെ പോലുള്ള ആളുകൾ വിരലുകൾ ചെവിയിൽ വെച്ചിട്ട് ഇറങ്ങി പോകാൻ വേണ്ടി പറഞ്ഞ അത്തരത്തിലുള്ള ആൾ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അദ്ദേഹത്തോട് പിന്നെ ഈ നജദത്തുൽ ഹറൂരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. നജദത്തുൽ ഹറൂരി എന്ന് പറഞ്ഞാൽ വല്ല നേതാവാണ്, ആരുടെ പിന്നെ ഈ ടീമുണ്ടല്ലോ ഖവാരിജുകളുടെ ഒരു ടീമാണ് ഹറൂറിയത്ത്. അതില് നജിദ എന്ന് പറയുന്നത് നജിദ ടീമിന്റെ റയീസാണ് ആര്, നജദത്തുൽ ഹറൂറി. നജദത്തുൽ ഹറൂറിയുടെ വാദങ്ങളെ സംബന്ധിച്ച് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ, യഖൂലു കദാ വകദാ, നജദത്തുൽ ഹറൂറി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ, ഫജഅലലാ യസ്മഉ മിനു, അത് കേൾക്കാൻ ഇബ്നു ഉമർ താല്പര്യം കാണിച്ചില്ല. കാരണം എന്താ, കറാഹിയത്ത അന്യ കാഫി ഖൽബിഹി മിനു ഷൈഉൻ, ആ നജദത്തുൽ ഹറൂറിയുടെ വാദങ്ങളിൽ വല്ല വാദവും അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ചാടുവോ, മനസ്സിൽ പൊറ്റിപ്പിടിക്കോ, മനസ്സിൽ ഇട്ട് കൊടുക്കോ എന്ന് വിചാരിച്ചിട്ട് അയാൾ എങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞത് കേൾക്കാൻ പോലും ഇബ്നു ഉമർ റളിയല്ലാഹുവിന് കൂട്ടാക്കിയില്ല എന്നുള്ളതാ ചരിത്രം പറയും. അപ്പൊ ഈ പറഞ്ഞതൊക്കെ ഞാൻ ഉദ്ധരിച്ചിട്ടുള്ളത് ഒന്ന് അശ്ശരിയ, ഇമാം മാജൂരിയുടെ അശ്ശരിയ, രണ്ട് ഷറഹു ഉസൂലി ഇത്തിഖാദി അഹ്ലി സുന്നഹ് വൽ ജമാഅത്ത് ആലക്കായിയുടെ ഗ്രന്ഥം, അതേപോലെ തന്നെ ഇബ്നു ബത്തയുടെ അൽ ഇബാന എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളിലാണ് ഈ ക്ലാസ്സും കഴിഞ്ഞ ക്ലാസ്സും ഞാൻ എടുത്ത് ഉദ്ധരിച്ചിട്ടുള്ളത്, ഈ പറഞ്ഞ നോട്ടുകൾ. മാത്രമല്ല ഈ വിഷയത്തിൽ കുറെ കുത്തൈബാത്തുകൾ വേറെ കുറെ വായിക്കാൻ കിട്ടും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ. അപ്പൊ അത് ഒഴിവാക്കുക, അതിനർഹരായിട്ടുള്ള ആളുകൾ പോയിട്ട് മറുപടി പറയാം, അതല്ലെങ്കിൽ നമ്മുടെ ദീന് പോകും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബ അന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബ് ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.